Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പദങ്ങളുടെ വ്യാഖ്യാനം കഴിഞ്ഞ് നാം ഇന്ന് 147-ാം സങ്കീർത്തനത്തിന്റെ ആത്മീയ വിചിന്തനത്തിലേക്ക് കടക്കുകയാണ്. സമ്പൂർണ്ണ സ്തുതിപ്പായ ഈ ഗീതത്തിന്റെ ആത്മീയ വീക്ഷണത്തിലേക്ക് കടക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുക എന്നത് മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ഭാവമാണ്, സ്വഭാവമാണ് എന്ന് നമുക്ക് ആമുഖമായി അല്ലെങ്കിൽ മുഖവുരയായി പ്രസ്താവിക്കാം. മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് പാപ്പ ഫ്രാൻസിസിന്റെ ഏറ്റവും അടുത്ത കാലത്തെ ചാക്രിക ലേഖനമാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ലൗദാത്തോ സി ദോമിനെ, അങ്ങേയ്ക്ക് സ്തുതി ദൈവമേ എന്ന പ്രാർത്ഥന അല്ലെങ്കിൽ പ്രഘോഷണത്തിന്റെ ചുവട് പിടിച്ചാണ് പരിസ്ഥിതി സംബന്ധിയായ ഈ ചാക്രിക ലേഖനത്തിലൂടെ കാലികമായ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കും അതിനുള്ള പ്രതിവിധികളിലേക്കും പാപ്പ നമ്മെ നയിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് നടത്തിയ പ്രകൃതി സ്തവത്തിന്റെ സൂത്രവാക്ക് എടുത്തുപയോഗിച്ചാണ് തന്റെ സാമൂഹിക പ്രബോധനത്തെ ലൗദാത്തോ സി അല്ലെങ്കിൽ അങ്ങേക്ക് സ്തുതി എന്ന് പാപ്പ ഫ്രാൻസിസ് ശീർഷകം ചെയ്തിരിക്കുന്നത്. ജലവും ജീവജാലവും പറവകളും വാനവിധാനവും സൂര്യചന്ദ്രാദികളും നക്ഷത്രങ്ങളും പിന്നെ ഈ സൃഷ്ടിക്കെല്ലാം മകുടമായി മനുഷ്യനെയും തന്ന ദൈവത്തെ വിശുദ്ധ ഫ്രാൻസിസ് പ്രകീർത്തിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിക്ക് നന്ദിയുള്ളവരായി ജീവിക്കുന്നവർ ചുറ്റുമുള്ള സഹോദരങ്ങളോട്, വിശിഷ്യ എളിയവരും പാവങ്ങളുമായവരോട് നീതിയും വിശ്വസ്തതയും പരിഗണനയും കാണിക്കണമെന്നാണ് അങ്ങേക്ക് സ്തുതി ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്.
ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
ദൈവത്തെ സ്തുതിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതോ ഇമ്പകരമായതോ അഭികാമ്യമായതോ മറ്റൊന്നുമില്ല എന്ന് ഈ സ്തുതിപ്പിന്റെ ആത്മീയ വിചിന്തനത്തിൽ നമുക്ക് പ്രസ്താവിക്കാം. ദൈവത്തെ സ്തുതിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന കാരണങ്ങളിലൊന്ന്, ദൈവം നമ്മുടെ സ്രഷ്ടാവാണ് എന്ന ഏറെ പ്രഥമവും പ്രധാനവുമായ വീക്ഷണമാണ്. അവിടുത്തെ അത്ഭുതകരമായതും പരിമിതികളില്ലാത്തതും അപരിമേയവുമായ സൃഷ്ടി വൈഭവം കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലേറെ വിഖ്യാതമായ മറ്റൊരു സ്തുതിപ്പിൻ്റെ ഗീതമാണ് സങ്കീർത്തനമെട്ട്. ആദ്യ പദം തന്നെ, അതിൻ്റെ ആദ്യത്തെ പദം തന്നെ പറയുന്നത് ദൈവമേ അങ്ങ് എത്രയോ മഹോന്നതനാണ് എന്നാണ്. പിന്നെ ഈ സ്തുതിപ്പിനുള്ള, ഈ മഹത്വത്തിനുള്ള കാരണങ്ങൾ ഉടനെ തന്നെ പദങ്ങളിൽ സങ്കീർത്തകൻ പ്രഘോഷിക്കുന്നു. അങ്ങേ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അങ്ങ് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അങ്ങേ ചിന്തയിൽ വരാൻ മാത്രം മനുഷ്യനെന്ത് മേന്മയാണുള്ളത്? അങ്ങേ പരിഗണന ലഭിക്കാൻ മനുഷ്യനെന്തർഹതയാണുള്ളത്? അതിനാൽ അങ്ങേ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അങ്ങ് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു, പ്രകീർത്തിക്കുന്നു, അങ്ങയെ പാടി സ്തുതിക്കുന്നു. നാം പഠന വിഷയമാക്കിയിരിക്കുന്ന 147-ാം സങ്കീർത്തനത്തിന്റെ പദങ്ങളും വ്യക്തമാക്കുന്നത് ഈ വസ്തുത തന്നെയാണ്. സൃഷ്ടിയും ജീവജാലങ്ങളും എന്തിന്? മനുഷ്യജീവിതം തന്നെ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയും ജ്ഞാനവും പ്രതിഫലിപ്പിക്കുമ്പോൾ, വെളിപ്പെടുത്തി തരുമ്പോൾ, ദൈവിക മഹിമാവ് കണ്ട് അതിൽ അമ്പരന്ന് നിൽക്കുന്ന നിസാരനായ മനുഷ്യൻ അവിടുത്തെ സ്തുതിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്?
അവിടുന്നു നിന്റെ അതിർത്തികളിൽ സമാധാനം പാലിക്കുന്നു, വിശിഷ്ടമായ ഗോതമ്പു കൊണ്ടു നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്നു ഭൂമിയിലേക്കു കൽപ്പനകളയക്കുന്നു, അവിടുത്തെ വചനം ഞങ്ങളിലേക്കിന്നു പാഞ്ഞു വരുന്നു. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
തുടർന്ന് 7 മുതൽ 11 വരെയുള്ള പദങ്ങൾ മറ്റൊരു ഗണമായി പരിശോധിച്ചാൽ സങ്കീർത്തകൻ വീണ്ടും പ്രകൃതിയിലേക്കാണ് തിരിയുന്നത്. അങ്ങനെ നമുക്ക് ചുറ്റും കാണുന്ന പ്രകൃതിയുടെ പ്രതിഭാസങ്ങളായ മഞ്ഞും മഴയും വെയിലും വേനലും കാറ്റും കടലും സസ്യലതാദികളും മൃഗങ്ങളും അവയുടെ ഫലദായകത്വുമെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ടാണ് സങ്കീർത്തകൻ പ്രഘോഷിക്കുന്നത്. നാം പറയാറുണ്ടല്ലോ, തെങ്ങ് വെച്ചാൽ തേങ്ങ കിട്ടും, മാവ് വെച്ചാൽ മാങ്ങ കിട്ടും എന്നൊക്കെ. അത്ര വൈഭവത്തോടും ഉറപ്പോടും മനുഷ്യൻ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലറിയാം, തെങ്ങിനും തേങ്ങയ്ക്കും മാവിനും മാങ്ങയ്ക്കും പിന്നിൽ അതിൻ്റെ എല്ലാം സ്രഷ്ടാവായ ദൈവത്തിൻ്റെ പരിപാലനയുടെ അദൃശ്യമായ കരങ്ങളുണ്ടെന്ന്. കർഷകൻ വിത്ത് വിതയ്ക്കുന്നു, എന്നിട്ടോ കാത്തിരിക്കുന്നു. ഈ മഞ്ഞും മഴയും സൂര്യപ്രകാശവും താപവും തരുന്ന ദൈവമാണ് മെല്ലെ വിത്ത് മുളപ്പിക്കുന്നതെന്ന് ഫലം തരുന്നതെന്ന് അയാൾക്കറിയാം. അതിനാൽ പ്രത്യാശയോടെ കർഷകൻ പാർത്തിരിക്കുന്നു. സൃഷ്ടിയുടെ അത്ഭുതം ദർശിക്കുന്ന മനുഷ്യൻ ഭയഭക്തിയോടെ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും അംഗീകരിക്കുന്നു, അതിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവം നൽകിയ പൊതുഭവനമാണ് ഭൂമി എന്ന ചിന്തയാൽ സ്രഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യൻ സഹോദരങ്ങളോടും ആ സ്നേഹവും ആദരവും പ്രകടമാക്കുന്നു. ദൈവത്തോടുള്ള നന്ദിയും സ്തുതിപ്പിൻ്റെയും പ്രകടനങ്ങൾ അനുദിന ജീവിതത്തിൽ കടപ്പാടും പാരസ്പരികതയും പങ്കുവയ്ക്കലുമായി പ്രകടമാക്കേണ്ടതാണെന്ന് ഗീതത്തിൻ്റെ ആത്മീയ വിചന്തനത്തിൽ നമുക്ക് സ്ഥാപിക്കാം, നമുക്ക് നിഗമിക്കാം.
അവിടുന്നു യാക്കോബിനു തൻ്റെ കൽപ്പനകൾ നൽകുന്നു, ഇസ്രായേലിനും തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്കായി അവിടുന്ന പ്രകാരം കൽപ്പനകൾ നൽകുന്നില്ല, അവിടുത്തെ പ്രമാണങ്ങൾ അവർക്കിന്നുമെന്നും അജ്ഞാതമാണ്.
കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ വെളിച്ചത്തിൽ വർദ്ധിച്ചതും വൈവിധ്യമാർന്നതുമായ ഉത്തരവാദിത്വങ്ങൾ സകലർക്കും ഉണ്ട് എന്ന് സഭ പ്രബോധിപ്പിക്കുന്നു, നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പ്രകൃതിയെ മാന്യമായി ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചദാതാവിങ്കിലേക്ക് മനുഷ്യൻ തിരിയണമെന്നാണ് സഭ പ്രബോധിപ്പിക്കുന്നത്. ഇന്നിൻ്റെ പാരിസ്ഥിതികമായ വൈരുദ്ധ്യങ്ങൾ പരിഗണിക്കുമ്പോൾ ലോകത്തുണ്ടാകുന്ന സമകാലീന പ്രതിസന്ധികളുടെ വെളിച്ചത്തിൽ ബലഹീനരോടും പീഡിതരോടും പരിത്യക്തരായ ജനങ്ങളോടും സമൂഹം കാണിക്കുന്ന പ്രതികരണം പൊതുവെ ഏറെ നിഷേധാത്മകവും ആകുലതകൾക്ക് വക നൽകുന്നതുമാണെന്ന് പറയേണ്ടതില്ല. വളരുന്ന ലോകത്ത് ക്രിയാത്മകമായ പ്രതികരണങ്ങളില്ലെന്ന് മാത്രമല്ല, എവിടെയും ഉത്തരവാദിത്വമില്ലായ്മയും നിസ്സംഗത്വവും വർദ്ധിച്ചു വരികയാണ്. എന്നാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് അടിയന്തരമായ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഭൂമിയിൽ പരസ്പര ധാരണയോടെ നാം ഉറപ്പുവരുത്തുകയും വളർത്തിയെടുക്കുകയും ചെയ്യണം. ദൈവം തന്ന ദാനമാണ് പ്രകൃതിയെന്നും പൊതുഭവനമാണിതെന്നുമുള്ള അവബോധത്തോടെ ജീവിക്കാൻ ഈ സ്തുതിപ്പിൻ്റെ, ഈ ഗീതത്തിൻ്റെ ആത്മീയ വീക്ഷണം അല്ലെങ്കിൽ ആത്മീയ വിചിന്തനം നമുക്ക് പ്രചോദനമാകട്ടെ, നമുക്ക് പ്രേരണയാകട്ടെ.
അവിടുന്നു നിന്റെ അതിർത്തികളിൽ സമാധാനം പാലിക്കുന്നു, വിശിഷ്ടമായ ഗോതമ്പു കൊണ്ടു നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്നു ഭൂമിയിലേക്കു കൽപ്പനകളയക്കുന്നു, അവിടുത്തെ വചനം ഞങ്ങളിലേക്കിന്നു പാഞ്ഞു വരുന്നു. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
147-ാം ഗീതത്തിന്റെ അവസാനത്തെ 10 വരികൾ, അതായത് 12 മുതൽ 22 വരെയുള്ള പദങ്ങൾ പരിശോധിക്കുമ്പോൾ വീണ്ടും പ്രാപഞ്ചിക ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് സങ്കീർത്തകൻ ദൈവത്തെ സ്തുതിക്കാൻ നമ്മെയും ക്ഷണിക്കുകയാണ്. നാം ഒരു രാജ്യത്തിൻ്റെ, എന്തിന് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തേക്കോ വടക്ക് ഭാഗത്തേക്കോ ഒന്ന് സഞ്ചരിച്ചാൽ മതി, എന്തെല്ലാം വൈവിധ്യങ്ങളാണ് കാണുന്നത്! ഭൂപ്രകൃതിയിലും പരിസ്ഥിതിയിലും സസ്യലതാദികളിലും പക്ഷിമൃഗാദികളിലുമെല്ലാം കാണുന്ന വ്യത്യാസങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്, ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഉദാഹരണത്തിന് കാശ്മീരും കേരളവും തമ്മിൽ എന്തന്തരമാണ്! ഭൂപ്രകൃതിയിലും പരിസ്ഥിതിയുടെ സംവിധാനങ്ങളിലും എന്തെല്ലാം മാറ്റങ്ങളാണ് നാം ഈ രണ്ട് സ്ഥലങ്ങളിലും കാണുന്നത്! അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ജ്ഞാനിയും ശക്തനും മഹത്തമനുമായ ദൈവത്തെയാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ നാം കാണുകയും പ്രകീർത്തിക്കുകയും ചെയ്യേണ്ടതെന്ന് ഈ ഗീതം, സങ്കീർത്തനം 147, അതിൻ്റെ ആത്മീയ വിചിന്തനത്തിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ പ്രചോദിപ്പിക്കുന്നു. എങ്ങനെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തെ സ്തുതിക്കാതിരിക്കാനാകും? അവിടുന്ന് എല്ലാം തിരഞ്ഞെടുത്ത് നമുക്ക് നന്മയായി നൽകുന്നു, സ്വാതന്ത്ര്യവും അന്തസ്സും അവിടുന്ന് നമുക്ക് നൽകുന്നു. ഇത് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഈ ഭൂമിയിൽ ജീവിതങ്ങൾ മഹത്തരമാകുന്നത്, ധന്യമാകുന്നത്, നമ്മുടെ ജീവിതങ്ങൾ ശ്രേഷ്ഠമാകുന്നത്.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 147-ൻ്റെ ആത്മീയ വിചിന്തനമാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അവതരണം ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി അടുത്ത പ്രക്ഷേപണത്തിൽ ഈ ഗീതത്തിൻ്റെ പൊതുവായൊരവലോകനം ശ്രവിക്കാം.